ஓம் சாந்தி. 9/6/2026 பிரபாத முரளி மதுபன். மதுரமாய குட்டிகளே, பாபையோடொப்பம் பறக்கிறதுனு வேண்டி பூர்ணமாய் சுத்தமாகூ, சம்பூர்ண சமர்ப்பணமாகூ. ஈ தேகம் என்றேதல்ல, திகச்சும் அசரீரியாய் மாறூ. சோத்யம்: உயர்ந்த லட்சியத்தில் எத்தேர்ந்ததினு வேண்டி ஏது பயம் இல்லாதாகணும்? உத்தரம்: சில குட்டிகள் மாயையுட கொடுங்காற்றினே வளரே பயக்குன்னோ. பரையுகையான பாபா, கொடுங்காற்று வளரே புத்திமுட்டிக்குகையான, இதினே தடையூ. பாபு பரையுன்னு, குட்டிகளே, இது பாக்ஸிங் ஆன. ஆ பாக்ஸிங்கிலும் ஒரு பாகத்து நின்று மாத்திரம் யுத்தம் உண்டாயிக்கொண்டிருக்க இங்கே ஆயிருக்கில்ல. அதுவா ஒராள் பத்திடி இடிச்சுவெங்கில் ரெண்டாமத்தே ஆள் தீர்ச்சியாயும் அஞ்செங்கிலும் இடிக்கும். அதனால் நீங்கள் பயக்கேண்டதில்ல. மகாவீரனாய் மாறி விஜயி ஆகணும். அப்போ உயர்ந்த லட்சியத்தில் எத்தேரான் சாதிக்கும். கீதம் சபதம் எடுத்து வாதல்கள் வந்திருக்கோ. ஓம் சாந்தி. குட்டிகள் கீதம் கேட்டல்லோ? தீர்ச்சியாயும் கீதத்தில் எந்தெங்கிலும் ரகசியம் அடங்கிட்டு, அதி ரெக்கோர்டு வாங்கி பாபா அதி அர்த்தம் மனசிலக்கி தருகையான. இனையான பரையிறது, ஜீவச்சிக்கே மரிச்சு பாபேதாய் மாறுக. பாபேதாய் மாறியதின் சேஷம் டீச்சருடேதாய் மாறுக. டீச்சரினு சேஷம் பின்னீடு பூரிபாகவும் குருக்கன்மாருடைய அடுத்தேக்கு போகணும். இப்போ நீங்கள் குட்டிகள் ஆதம் பாபேதாய் மாறியிருக்கையான, அசரீரி ஆயிருக்கையான. நம்முடைய சரீரம், மனசு, தனம் எந்த தண்ணியாயும் அது பாபைக்கு அர்ப்பணம் செய்யும். ஜீவச்சிக்கே மரிக்கோ, அர்த்தம் நம்ம ஆத்மாவ் பாபேதாய் மாறும். இது புத்தில் உண்டாயிருக்கணும். நம்முடைய ஏதெல்லாம் வஸ்துக்கள் உண்டோ, என்ற சரீரம், என்ற தனம், சம்பத்து, சம்பந்திகள் எந்தெல்லாம் உண்டோ எல்லாத்தினேயும் மறக்கணும். மரிச்சதினு சேஷம் எல்லாம் மறக்குமல்லோ. எத்த உயர்ந்த லட்சியமான, நம்ம அசரீரி ஆத்மாவான, இது உறப்பிக்கணும். நீங்கள் ஷரீரம் உபேட்சிக்கையும் மரிக்கையும் செய்யுன்னு அங்கனையல்ல. இல்ல, ஆத்மாவ் பூர்ணமாயும் பவித்ரமாக கேவலம் பாபேதாய் மாறுகையான. பட்சே பாபு பரையுன்னு, நீங்கள ஆத்மாவ் அபவித்ரமான, ஆத்மாவிட் சிறகு முறிஞ்சிருக்கையான. இப்போ ஆத்மாவின் பறக்கன் சாதிக்கல. தமோ பிரதானமாயது காரணம் ஒரு மனுஷனு போலும் திரிச்சு போகன் சாதிக்கல. மாய சிறகு பாடே முறிச்சிருக்கையான. பாப மனசிலக்கி தந்திட்டு, ஆத்மாவ் ஏற்றும் வேகத்தில் போகணும். அதினேக்காள் வேகத வேற ஒரு வஸ்துவினும் உண்டாயிருக்கில்ல. ஆத்மாவினொப்பம் ஒரு வஸ்துவினும் எத்தான் சாதிக்கல. அவசானம் கொதுகன் கூட்டங்களே போலே எல்லா ஆத்மாக்களும் ஓடிப்போகுன்னோ. எவிடேக்கு போகுன்னோ? வளரே தூரே சூரியனும் சந்திரனும் உபரி. அவிட நின்று பின்னே திரிச்சு வரில்ல. அவருடைய ராக்கெட்டு முதலாயவ போய் பின்னீடு திரிச்சு வருனோ. சூரியன்டே அடுத்து வரையொன்னும் எத்தான் சாதிக்கல. நீங்கள் காணங்கில் அதினேக்காள் வளரே தூரேக்கு போகணும். சூக்ஷ்ம வதனத்தினும் அப்புறம் மூல வதனத்திலேக்கு போகணும். ஆத்மாவின் சிறகு லபிக்கோ. கணக்கு வழக்குகள் தீர்ப்பாக்கி ஆத்மாவ் பவித்ரமாய் மாறுனோ. கணக்கெடுப்பின் சமயத்தின் மகிம வளரம் எழுதிட்டு. எல்லா ஆத்மாக்கள்க்கும் கணக்கு செட்டில் செய்து போகணும். இப்போழாணில் எல்லா ஆத்மாக்களும் பதீதவும் பாபாத்மாக்களுமான. വലിയ ഗുരുക്കന്മാർ സന്യാസിമാരൊക്കെയുമുണ്ട്. ചിന്തിക്കുന്നു, ഞാൻ ഗുരുവാണ്, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മോഹം, ഞാൻ ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെയും ബ്രഹ്മത്തിൽ പിന്നെ എവിടെ എത്തിച്ചേരും? ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രഹ്മത്തിൽ വസിക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ അവിടേക്ക് ആർക്കും പോകാൻ സാധിക്കില്ല. ആത്മാക്കൾ ഇവിടെ പുനർജന്മം എടുക്കുന്നു. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. എല്ലാ അഭിനേതാക്കൾക്കും പാർട്ട് അഭിനയിക്കുന്നതിനു വേണ്ടി അവിടെ നിന്ന് ഇവിടേക്ക് തീർച്ചയായും വരണം. എല്ലാവരുടെ ആത്മാക്കളും സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. എപ്പോൾ വിനാശത്തിന്റെ സമയമാകുന്നുവോ അപ്പോൾ എല്ലാവരും വരുന്നു. അവിടെ ഇരുന്ന് എന്തു ചെയ്യും? അഭിനേതാവിന് പാർട്ട് അഭിനയിക്കാതെ വീട്ടിലിരിക്കാനാവില്ല. നാടകത്തിൽ തീർച്ചയായും വരേണ്ടി വരും. അവിടെ നിന്ന് എല്ലാവരും എപ്പോഴാണോ വരുന്നത്, അപ്പോൾ ബാബ വീണ്ടും എല്ലാവരെയും തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകും. ബാബ പറയുന്നു, ഞാൻ ഇവിടെയാണെങ്കിൽ പോലും ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്പർ വൈസായി. പിന്നീട് നിങ്ങൾ പോകുന്നതും നമ്പർ വൈസായി ആണ്. മുഴുവൻ ആധാരവും നിങ്ങളുടെ അവസ്ഥയിലാണ്. അതിനാൽ നിങ്ങൾക്ക് ജീവിച്ചിരിക്കെ മരിച്ചവരായി മാറണം. നമ്മൾ ആത്മാവാണ്. ഈ നിശ്ചയത്തിൽ പരിശ്രമമുണ്ട്. കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ദേഹാഭിമാനത്തിൽ വന്ന് മറന്നുപോവുകയാണ്. ദേഹി അഭിമാനിയായി അപ്പോഴേ ഇരിക്കൂ, എപ്പോഴാണോ സമ്പൂർണ സമർപ്പണമാവുന്നത്. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്, ഞാനും അങ്ങയുടേതാണ്. ഈ ദേഹം എന്റേതല്ല, ഇതിനെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ബാബ, ഞാൻ അങ്ങയുടേതാണ്. ബാബ പറയുന്നു, എന്റേതായി മാറി എല്ലാ മമത്വവും വിടൂ. ബാക്കി ഇവിടെ വന്നിരിക്കണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്കാര്യങ്ങൾ നിർവഹിക്കണം, വീട് സംരക്ഷിക്കണം. കുട്ടികൾക്ക് മാതാപിതാക്കളെ സേവിച്ച് അവരോടുള്ള കടമ നിർവഹിക്കണം. മാതാപിതാക്കളുടെ സംരക്ഷണ ചുമതല കുട്ടികൾക്കാണ്. ഇപ്പോൾ ബാബ നിങ്ങളുടെ പാലന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ ആരെല്ലാം വന്നിരുന്നോ അവരെല്ലാം പെട്ടെന്ന് സറണ്ടർ ചെയ്തു. തന്റെ പക്കൽ ഒന്നും വെച്ചില്ല, സമർപ്പണം ചെയ്തു. ആ ധനത്തിലൂടെയാണ് നിങ്ങൾ കുട്ടികൾ ഭാരതത്തെ പാവനമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭാരതം തികച്ചും പവിത്രമായിരുന്നു. ഭാരതവാസികളെപ്പോലെ പവിത്രവും സുഖിയുമായി വേറെ ആർക്കും ആകാൻ സാധിക്കില്ല. ഭാരതം ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ്. അവിടെയാണ് പതീത പാവനനായ ബാബ വന്ന് മുഴുവൻ സൃഷ്ടിയെയും പതീതരെയും പാവനമാക്കി മാറ്റുന്നത്. ഇപ്പോൾ ഈ തത്വം മുതലായ എല്ലാം ശത്രുവാണ്. ഭൂമികുലുക്കമുണ്ടാകും, കൊടുങ്കാറ്റുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ തമോ പ്രധാനമാണ്. പ്രകൃതിക്ഷോഭം വരും, വളരെയധികം ദുഃഖം നൽകും. ഈ സമയം എല്ലാ വസ്തുക്കളും ദുഃഖം നൽകുന്നതാണ്. സത്യുഗത്തിലെല്ലാം സുഖത്തിന്റെ വസ്തുക്കളാണ്. അവിടെ ഈ കൊടുങ്കാറ്റ് അഥവാ ഉഷ്ണക്കാറ്റ് മുതലായവയൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങളിലും ഈ കാര്യങ്ങൾ വളരെ കുറച്ചുപേരെ മനസ്സിലാക്കുന്നുള്ളൂ. ഇന്ന് വരും, നാളെയില്ല. അതിനാൽ പറയും, ഒന്നും മനസ്സിലായില്ല. കേവലം ഇവിടെ വരുന്നു. പക്ഷേ എല്ലാവരും സ്ഥിരമായിരിക്കുന്നില്ല. ഇവിടെ നിന്നു പോയി 10 ദിവസങ്ങൾക്ക് ശേഷം വാർത്ത എത്തും, ബാബാ ഇന്നയാളെ മായ വിഴുങ്ങി. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ പൂവ് വലുതാകുമ്പോൾ അതിൽ ഫലം വരും. അവരിൽ പിന്നീട് മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നതിനുള്ള ശക്തിയുണ്ടാകുന്നു. അതിന്റെ ഫലം ഉണ്ടാകുന്നു. ബാബയുടേതായി മാറിയതിനു ശേഷം പ്രജകളെയും ഉണ്ടാക്കണം, അവകാശിയെയും ഉണ്ടാക്കണം. വഴികാട്ടിയായി മാറി ബാബയുടെ അടുത്ത് എത്തും, ഞങ്ങൾ എത്തിച്ചേർന്നു എന്ന് കരുതും. ഇല്ല, ലക്ഷ്യം വലുതാണ്. പറയുന്നു, മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നു. നിങ്ങൾ ബാബയുടേതായി മാറിയോ കൊടുങ്കാറ്റ് വരും. പറയുകയാണ്, ബാബ ഞങ്ങൾ അങ്ങയുടേതായിരുന്നു. അങ്ങയിൽ നിന്ന് സമ്പത്തെടുത്തിരുന്നു, പിന്നീട് പുനർജന്മമെടുത്ത് 84 ജന്മം പിന്നിട്ട് വന്ന് അങ്ങയുടേതായി മാറി. ഞാനാണെങ്കിൽ അങ്ങയിൽ നിന്ന് സമ്പത്ത് നേടിയേ വിടൂ. അതിനാൽ അങ്ങനെയുള്ള ബാബയെ ഇത്രയും ഓർമ്മിക്കേണ്ടതുണ്ട്, തനിക്ക് സമാനമാക്കി മാറ്റി ഫലം നൽകേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ മാല എങ്ങനെ ഉണ്ടാക്കും? ബാബയുടെ അവകാശിയെ എങ്ങനെ ഉണ്ടാക്കും? പ്രജയും വേണം, സിംഹാസനത്തിലിരിക്കാൻ അവകാശിയും വേണം. ബാബയുടെ അടുത്താണെങ്കിൽ അനേകർ വരുന്നുണ്ട്, പിന്നീട് ആശ്ചര്യപ്പെടുത്തി ഓടിപ്പോകുന്നു. ബുദ്ധിയുടെ യോഗം മുറിഞ്ഞു, കളി അവസാനിച്ചു. ചില കുട്ടികൾ ബാബയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ബാബ യാതൊരു കൊടുങ്കാറ്റും വരാത്ത രീതിയിൽ സ്ഥിതി എങ്ങനെ വർദ്ധിപ്പിക്കാം? ഇതിന്റെ വഴിയാണെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ. കൊടുങ്കാറ്റെല്ലാം വരും. ബോക്സിംഗിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ മാത്രം ഇടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും രണ്ടു പേരിലും ധൈര്യമുണ്ടായിരിക്കും. 5 അടി അഥവാ ഒരാൾ കൊടുത്താൽ 10 അടുത്തയാൾ കൊടുക്കും. ഇതും ബോക്സിംഗ് ആണ്. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മായയും ഓടിപ്പോകും. പക്ഷെ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. മായയുമായി മല്ലയുദ്ധം നടത്തണം. ഇങ്ങനെ മനസ്സിലാക്കരുത് മായ അടിക്കുകയില്ല എന്ന്. ആരുമായിക്കോട്ടെ, വലിയ ബോക്സിംഗ് ആണ്. പലരും പേടിച്ചു പോകുന്നു. മായ പെട്ടെന്ന് മൂക്കിനടിക്കുന്നു. യുദ്ധസ്ഥലമാണല്ലോ. ബുദ്ധിയോഗം യോജിപ്പിക്കുന്നതിൽ മായ വളരെയധികം വിഘ്നമിടുന്നു. പരിശ്രമം മുഴുവനും യോഗത്തിലാണ്. ബാബ പറയുന്നു, ജ്ഞാനീതു ആത്മാവ് എനിക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ ഇങ്ങനെയല്ല, കേവലം ജ്ഞാനം നൽകുന്നവർ പ്രിയപ്പെട്ടവർ എന്ന്. ആദ്യം യോഗം പൂർണമാകണം. ബാബയെ ഓർമ്മിക്കണം. മായയുടെ വിഘ്നത്തിൽ ഭയപ്പെടരുത്. വിശ്വത്തിന്റെ അധികാരിയായി മാറുകയാണല്ലോ. എല്ലാവരും ആകുമോ? 16108 മാലയാണെങ്കിൽ വളരെ വലുതാണ്. അവസാനമാകുമ്പോൾ പൂർത്തിയാകും. ത്രേതായുടെ അവസാനം വരെ എത്ര രാജകുമാരനും രാജകുമാരിയും ഉണ്ടാകുന്നു? കുറച്ചെല്ലാം അടയാളങ്ങളുണ്ടല്ലോ. 8 അടയാളമുണ്ട്, 108 അടയാളമുണ്ട്. ഇത് തികച്ചും ശരിയാണ്. ത്രേതയുടെ അവസാനത്തിൽ ഇത്രയും 16108 രാജകുമാരനും രാജകുമാരിയും ഉണ്ടാകുന്നു. തുടക്കത്തിലൊന്നും ഉണ്ടാകില്ല. ആദ്യം കുറച്ചുപേരുണ്ടാകുന്നു, പിന്നീട് വർദ്ധിക്കുന്നു. അതെല്ലാം ഉണ്ടാകുന്നത് ഇവിടെയാണ്. ചാൻസ് വളരെ നല്ലതാണ്, പക്ഷെ പരിശ്രമം വളരെ അധികമാണ്. ഗീതത്തിലും പറയുന്നു, ഒരിക്കലും വിടുകയില്ല മരിച്ചാലും. ബാബ, ഈ ശരീരം, മനസ്സ്, ധനം എല്ലാം അങ്ങയുടേതാണ്. ഞാൻ അശരീരിയായി മാറി അങ്ങയെ ഓർമ്മിക്കുന്നു. ബുദ്ധിയോഗം അങ്ങയിൽ തൂക്കിയിടും. ബാബ പിന്നെ പറയുന്നു, ഇതെല്ലാം നശിക്കാനുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് എന്താണ്? ഈ ശരീരം പോലും നശിക്കും. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് പകരം തരുന്നു. കേവലം എക്സ്ചേഞ്ച് ചെയ്യുകയാണല്ലോ. അതിനാൽ ബാബ പറയുകയാണ്, കുട്ടികളെ, അശരീരിയായി മാറൂ, എന്നെ ഓർമ്മിക്കൂ, ബുദ്ധി കൊണ്ട് എല്ലാം സമർപ്പിക്കൂ. രാജാ ഹരിശ്ചന്ദ്രന്റെ കഥയുണ്ടല്ലോ. പറഞ്ഞു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലായി വെക്കൂ. ബാബ പറയുന്നു, ഈ ശാസ്ത്രം മുതലായ എല്ലാത്തിന്റെയും സാരം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. ഞാൻ തന്നെയാണ് നിങ്ങളെ ബ്രഹ്മാമുഖത്തിലൂടെ രാജാവും റാണിയുമാക്കി മാറ്റിയത്. ഇപ്പോൾ വീണ്ടും ആക്കുന്നു. ഒരിക്കലും മനുഷ്യൻ മനുഷ്യന് ഗീത കേൾപ്പിക്കുന്നില്ല. രാജയോഗം പഠിപ്പിച്ച് രാജാവും റാണിയുമാക്കി മാറ്റാൻ സാധിക്കില്ല. പിന്നെ ഗീത കേൾക്കുന്നത് കൊണ്ട് എന്താണ് ഫലം? ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം സ്വയം വന്ന് നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. എന്റേതായി മാറിയെങ്കിൽ അവകാശിയായല്ലോ. അതിനാൽ എത്രത്തോളം യോഗത്തിലിരിക്കുന്നുവോ അത്രത്തോളം ശുദ്ധമായി മാറും. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. ഞങ്ങളാണെങ്കിൽ സൂക്ഷിപ്പുകാരാണ്. അങ്ങയുടെ ആജ്ഞയില്ലാതെ ഞങ്ങളൊന്നും തന്നെ ചെയ്യില്ല. ശരീര നിർവാഹം എങ്ങനെ ചെയ്യണം അതിന്റെയും നിർദ്ദേശം നൽകുന്നു. മിക്കവാറും ദരിദ്രർ മാത്രമാണ് പൂർണമായ കണക്ക് നൽകുന്നത്. സമ്പന്നർക്ക് നൽകാൻ സാധിക്കില്ല, സമർപ്പണമാകാൻ സാധിക്കില്ല. വിരളമായി ചിലർ വരുന്നു. ഒരു ജനകന്റെ പേരുണ്ടല്ലോ. ചെറിയ കുട്ടികളുമുണ്ട്. കൂട്ടുസ്വത്താണ്, അതെങ്ങനെ വേർതിരിക്കും? സമ്പന്നർ സമർപ്പണമായാൽ തങ്ങളുടെ സ്വത്തുക്കൾ എങ്ങനെ കൊണ്ടുവരും? ബാബ പാവങ്ങളുടെ തോഴനാണ്. ഏറ്റവും നിർധനർ മാതാക്കളാണ്. അവരെക്കാൾ കന്യകമാരാണ് കൂടുതൽ നിർധനർ. കന്യകയ്ക്ക് ഒരിക്കലും സമ്പത്തിന്റെ ലഹരി ഉണ്ടാവില്ല. ആൺമക്കൾക്ക് അച്ഛന്റെ സ്വത്തിന്റെ ലഹരി ഉണ്ടാകുന്നു. അതിനാൽ അതെല്ലാം ഉപേക്ഷിച്ച് പിന്നെ വൈകുണ്ഠത്തിന്റെ സമ്പത്ത് നേടേണ്ടതുണ്ട്. ദാനം എപ്പോഴും ദരിദ്രർക്ക് തന്നെയാണ് നൽകേണ്ടത്. ഭാരതമാണ് ഏറ്റവും ദരിദ്രം. അമേരിക്ക വളരെ സമ്പന്നമാണ്. അവർക്ക് സമ്പത്ത് നൽകുമോ? ഭാരതം ഏറ്റവും സമ്പന്നമായിരുന്നു. വേറെ ഒരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. കേവലം ഭാരതവാസികൾ മാത്രമായിരുന്നു. ഒരു ഭാഷയായിരുന്നു. ഗോഡ് ഈസ് വൺ. ഞാൻ ഒരു സ്വരാജ്യം, ഒരു ധർമ്മം, ഒരു ഭാഷ സ്ഥാപിക്കുന്നു. ഒരു ഓൾമൈറ്റി, ഒരു ഗവൺമെന്റ് സ്ഥാപിക്കുന്നു. ഒന്നിൽ നിന്ന് പിന്നെ രണ്ട് മൂന്ന് ഉണ്ടാകും. ഇപ്പോൾ എത്ര ധർമ്മമാണ്? പിന്നീട് തീർച്ചയായും ഒരു ധർമ്മം വരണം. 5000 വർഷത്തിന്റെ കാര്യമാണ്. ഒരു ധർമ്മമായിരുന്നു. വിദ്വാൻമാർ സത്യയുഗത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷം നൽകിയിരിക്കുന്നു. മനസ്സിലാക്കുന്നില്ല സത്യയുഗം എന്താണ്. ചിന്തിക്കുന്നു, സ്വർഗവാസിയായി. ഒരുപക്ഷെ മുകളിലേക്ക് പോയിട്ടുണ്ടാകും. ദിൽവാഡ ക്ഷേത്രത്തിലും സ്വർഗം മുകളിൽ മേൽക്കൂരയിലാണ് കാണിച്ചിരിക്കുന്നത്. അതിനാൽ മനുഷ്യർ ആശയക്കുഴപ്പത്തിലാകുന്നു. വാസ്തവത്തിൽ സ്വർഗം മുകളിലൊന്നുമല്ല. നിങ്ങൾക്കിപ്പോൾ അറിയാം, ബാബയുടെ അടുത്തു പോയി പിന്നെ ഇവിടെ തന്നെ വന്ന് രാജ്യം ഭരിക്കും. ഈ ജ്ഞാനം ബുദ്ധിയിലുണ്ടായിരിക്കണം. അതെല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പാകപ്പെടാത്തവരെ മായയാകുന്ന പക്ഷി വിഴുങ്ങിക്കളയും. അതിനാൽ ഫോട്ടോയും എടുക്കേണ്ടി വരുന്നു. രജിസ്റ്റർ വയ്ക്കുന്നു. ബാബയുടെ അടുത്ത് വാർത്ത എത്തുന്നുണ്ട്. ഇന്നയാൾ അങ്ങനെയൊരു ജ്ഞാനത്തിന്റെ അമ്പയച്ചു. അതിലൂടെ ഞാൻ ബാബയുടേതായി മാറി. ശാസ്ത്രങ്ങളിലും എഴുതിയിട്ടുണ്ട്. കുമാരിമാരിലൂടെ ബാണമയച്ചു. ബാബയെ എന്തുകൊണ്ടാണ് മറന്നത്? ഇതിനെ ഞാന ബാണമെന്ന് പറയുന്നു. കേവലം ബാബയുടെ ഓർമ്മ ഉണർത്തിക്കണം. ബാക്കി ഹിംസകമായ ഒരു ബാണത്തിന്റെയും കാര്യമില്ല. ബാബ പറയുന്നു, ഞാൻ ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ എല്ലാ ശാസ്ത്രങ്ങളുടെയും രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. ബ്രഹ്മാവാണെങ്കിൽ തീർച്ചയായും ഇവിടെയിരിക്കണം. അവർ പിന്നെ വിഷ്ണുവിന്റെ നാഭികമലത്തിൽ ബ്രഹ്മാവിനെ കാണിച്ചിരിക്കുന്നു. ഒന്നും തന്നെ അറിയുന്നില്ല. മനുഷ്യർക്കാണെങ്കിൽ എന്താണോ അറിയുന്നത് അത് എഴുതിയിരിക്കുന്നു. മോശമായത് ഒരുപാടുണ്ട്. മന്ത്രതന്ത്രക്കാരും ഒരുപാടുണ്ട്. സത്യം പുറത്തുവരുമ്പോൾ അസത്യം അതിനെ നേരിടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ശിവബാബ നിരാകാരനാണ്, ഈ ബ്രഹ്മാവ് സാകാരനും. ബാക്കി നാഭി മുതലായവയുടെയൊന്നും ഒരു കാര്യവുമില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, ഇപ്പോൾ ജ്ഞാനം പ്രയോഗിക്കുന്ന ആത്മാവായി മാറണം. കേവലം ജ്ഞാനം കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരുമല്ല, ഓർമ്മയുടെയും പരിശ്രമം ചെയ്യണം. അശരീരിയായി മാറി അശരീരിയായ ബാബയെ ഓർമ്മിക്കണം. രണ്ട്, ബാബയുടേതായി മാറിയതിനു ശേഷം മറ്റെല്ലാ കാര്യത്തിൽ നിന്നും മമത്വം കളയണം. ഈ ശരീരവും എന്റെയല്ല. പൂർണമായ ദേഹി അഭിമാനിയായി മാറി സമ്പൂർണ സമർപ്പണമാകണം. വരദാനം: മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റിയുടെ സീറ്റിൽ സെറ്റായിരിക്കുന്ന സഹജ സദാ കർമ്മയോഗിയായി ഭവിക്കട്ടെ. ഏതൊരു യന്ത്രവും സെറ്റ് ചെയ്യുമ്പോൾ ഒരു തവണ സെറ്റ് ചെയ്യുന്നതിലൂടെ താനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ രീതിയിലൂടെ മാസ്റ്റർ ഓൾമൈറ്റി അധികാരിയുടെ സ്ഥിതിയിൽ സ്വയം ഒരു തവണ സെറ്റ് ചെയ്തുകൊള്ളൂ എങ്കിൽ ഒരിക്കലും ദുർബലത എന്ന വാക്ക് പുറപ്പെടുകയില്ല. ഓരോ സങ്കല്പം, വാക്ക് അഥവാ കർമ്മം അതേ സെറ്റിംഗ് അനുസരിച്ച് താനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതേ സെറ്റിംഗാണ് സഹജവും സദാ കർമ്മയോഗിയും നിരന്തര നിർവികൽപ്പ സമാധിയിൽ കഴിയുന്ന സഹജ യോഗിയുമാക്കുക. സ്ലോഗൻ: ഞാൻ എന്നതിന് പകരം ബാബ ബാബ എന്ന് പറയുക. ഇതാണ് ഓർമ്മയുടെ തെളിവ്. അവ്യക്ത സൂചന: സദാ ഹർഷിതമായിരിക്കുന്നതിന് തന്റെ സ്വഭാവം സരളമാക്കൂ, സഹനശീലരാകൂ. ആരാണോ സഹനശീലർ അവർക്കാണ് ഡ്രാമയുടെ ചരടിൽ നിലനിൽക്കാൻ കഴിയുക, ഹർഷിതരായിരിക്കാൻ കഴിയുക. സഹനശീലതയില്ലെങ്കിൽ ഡ്രാമയുടെ ചരടിൽ പിടിക്കുക പോലും ബുദ്ധിമുട്ടാണ്. ഈ സമയം ഏത് കർമ്മം ചെയ്യുന്നുവോ അതിൽ ചെയ്യിക്കുന്ന ആളിന്റെ സ്മൃതി സദാ ഉണ്ടായിരിക്കട്ടെ. ചെയ്യിക്കുന്നത് ബാബയാണ്, ചെയ്യുന്നയാൾ നിമിത്തമാണ്. അഥവാ ഇത് സ്മൃതിയിൽ വെച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ അനുഭവമാകും, സാക്ഷിയായി പാർട്ടഭിനയിക്കുകയാണ്. ഓം ശാന്തി.